Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ത്രികാല പ്രാർത്ഥന സന്ദേശവും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. റോമിൽ മഴയുള്ള ദിവസമായിരുന്നു ഞായറാഴ്ച. ചിന്നി നിന്ന ശീതകാല മഴയും തണുപ്പും വകവയ്ക്കാതെ ആയിരക്കണക്കിന് തീർത്ഥാടകരും വിശ്വാസികളുമാണ് വത്തിക്കാനിലെത്തിയത്. പാപ്പായെ നേരിൽ കാണുവാനും മധ്യാഹ്നത്തിൽ പതിവായി നൽകുന്ന പ്രഭാഷണത്തിലും ത്രികാല പ്രാർത്ഥനയിലും പങ്കെടുത്ത് ആശീർവാദം വാങ്ങാനുമുള്ള ആവേശത്തോടെയാണ് എല്ലാവരും വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ സമ്മേളിച്ചത്. അപ്പസ്തോലിക അരമനയുടെ അഞ്ചാം നിലയിലുള്ള തന്റെ പഠനമുറിയുടെ ജാലകത്തിൽ കൃത്യസമയത്ത് പ്രത്യക്ഷനായ പാപ്പ ഏവരെയും കരങ്ങളുയർത്തി ആശീർവദിച്ച് അഭിവാദ്യം ചെയ്തു. എന്നിട്ട് പ്രഭാഷണം ആരംഭിച്ചു. ആരാധനക്രമത്തിൽ ആണ്ടുവട്ടം രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ഞായറാഴ്ചത്തെ ധ്യാന വിഷയം കാനായിലെ കല്യാണ വിരുന്നാണ്. വിരുന്നിൽ പങ്കെടുക്കുകയും അവിടെ നടന്ന കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിയാവുകയും ചെയ്ത ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യോഹനാനാണ് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്കുനിന്നുള്ള ജ്ഞാനികളുടെ സന്ദർശനവും ക്രിസ്തുവിന്റെ യോർദാൻ നദീക്കരയിലെ ജ്ഞാനസ്നാനവും ആചരിച്ച് ക്രിസ്തുമസ് കാലം കടന്നുപോയി. ഇനി ആരംഭിക്കുന്ന ആണ്ടുവട്ടം ആരാധനക്രമ ചക്രത്തിന് ആമുഖമായിട്ടാണ് ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലെ ആദ്യ സംഭവമായ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നാം ധ്യാനിക്കുന്നത്. വാൽ നക്ഷത്രത്തെ പിന്തുടർന്ന് ബെത്ലഹേമിലെത്തിയ കിഴക്ക് നിന്നുമുള്ള 3 രാജാക്കന്മാരും ക്രിസ്തുവിന്റെ ദൈവപുത്രസ്ഥാനം വെളിപ്പെടുത്തിയ യോർദാൻ നദീക്കരയിലെ അവിടുത്തെ ജ്ഞാനസ്നാനവും പുതിയ ഉടമ്പടിയുടെ നവവീര്യം പകരുവാൻ അത്ഭുതമായി വെള്ളം വീഞ്ഞായ കാനായിലെ കല്യാണവും സുവിശേഷത്തിലെ 3 അപൂർവ സംഭവങ്ങളാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രത്യക്ഷീകരണ ത്രയമെന്നാണ്, ദ ട്രയോളജി ഓഫ് എപ്പിഫനി എന്നാണ് ദൈവശാസ്ത്ര വിശാരദന്മാർ ഇവയെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലെ 3 പ്രഥമ പ്രത്യക്ഷീകരണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ആണിവ. ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ അവിടുന്ന് ചെയ്ത ഈ അത്ഭുതം എന്നാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അത്ഭുത പ്രവൃത്തിയിലൂടെ തന്റെ മഹത്വം ദൃശ്യമാക്കിക്കൊണ്ടാണ് ക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതും തന്റെ ശിഷ്യന്മാരിൽ വിശ്വാസം ജനിപ്പിക്കുന്നതും. ഇതുകണ്ട ശിഷ്യന്മാർ അവിടുന്ന് വിശ്വസിച്ചു എന്നാണ് സുവിശേഷകൻ യോഹന്നാൻ കുറിക്കുന്നത്. ഗലീലിയയിലെ കാനായിൽ അന്ന് നടന്ന സംഭവം നമുക്ക് ഒന്നുകൂടെ ഓർമ്മയിൽ കൊണ്ടുവരാവുന്നതാണ്. കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകുന്നു. കാര്യം ഗ്രഹിച്ച യേശുവിന്റെ അമ്മ മറിയം ഓടിച്ചെന്ന് വിവരം മകനെ അറിയിക്കുന്നു. ഇനിയും തന്റെ സമയമായിട്ടില്ലെന്ന് ക്രിസ്തു പറഞ്ഞെങ്കിലും മറിയത്തിന്റെ ഉത്കണ്ഠയും ഔത്സുഖ്യവും മൂലം വീട്ടുകാർ 6 വലിയ കൽപ്പരണികളിൽ വെള്ളം നിറയ്ക്കുകയും ആ വെള്ളമെല്ലാം മേൽത്തരം വീഞ്ഞാക്കി ക്രിസ്തു മാറ്റുകയും ചെയ്തു. ഈ ലോകത്ത് നവവും നിത്യവുമായ ദൈവീക ഉടമ്പടി സ്ഥാപിക്കാനെത്തിയ രക്ഷകനായ ക്രിസ്തു ഈ അത്ഭുതത്തിന്റെ അടയാളത്തിലൂടെ നിത്യതയുടെ വിരുന്നിലെ മണവാളൻ താനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യേശയ്യാവിന്റെ പ്രവചനവാക്യങ്ങൾ ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട നിത്യമണവാളനായ രക്ഷകനെ കാലേകൂട്ടി അവതരിപ്പിക്കുന്നുണ്ട്. യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയെ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും എന്ന് പ്രവാചകൻ പ്രഘോഷിച്ചിരിക്കുന്നു. സ്വർഗീയ വിരുന്നിലെ സ്നേഹസാന്ദ്രമായ സന്തോഷത്തിന്റെ അടയാളമാണ് കാനായിൽ നിറഞ്ഞു പൊങ്ങിയ വീഞ്ഞ്. ഒപ്പം മനുഷ്യരക്ഷയുടെ അച്ചാരമായി കാൽവരിയിൽ ക്രിസ്തു ചിന്തിയ അവിടുത്തെ തിരുരക്തത്തിന്റെ പ്രതീകവുമാണത് എന്നോർക്കുക. ക്രൈസ്തവ ലോകം ഈ ദിവസങ്ങളിൽ ആചരിക്കുന്ന ഐക്യവാര ചിന്തകളുമായി ബന്ധപ്പെടുത്തിയാണ് പാപ്പ പ്രഭാഷണത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നത്.
E quello contro la sua unità visibile, in particolare le storiche divisioni che hanno separato i cristiani e che non sono state ancora.
ക്രിസ്തുവാകുന്ന ദിവ്യവരന്റെ കൃപാധിക്യവും വിശുദ്ധിയും ഉടയാടയാക്കി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹരിയായ മണവാട്ടിയാണ് സഭ, ക്രിസ്തുവിന്റെ സഭ. അത് ബലഹീനരായ മനുഷ്യരുടെ കൂട്ടായ്മയാകയാൽ വധുവായ സഭയെന്നും നവീകൃതയാകേണ്ടതാണ്. ഇന്ന് സഭയുടെ മനോനിഷ്ഠമായ മുഖകാന്തി വികൃതമാക്കുന്ന ഏറ്റവും വലിയ തിന്മ ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ള ഭിന്നിപ്പുകളാണ്. ഭിന്നിച്ചു നിൽക്കുന്ന സഭാസമൂഹങ്ങൾക്കും വിശ്വാസികൾക്കും സ്വീകാര്യവും സന്തോഷദായകവുമായ ദിവസങ്ങളാണിത്. ജനുവരി 18 മുതൽ 25 വരെ നീണ്ടു നിൽക്കുന്ന സഭൈക്യവാരം, ക്രിസ്ത്യൻ യൂണിറ്റി ഒക്ടേവ്. ക്രിസ്തുവിലുള്ള വിദൂരമായ ഐക്യം സ്വപ്നം കണ്ടുകൊണ്ട് സഭകളുടെ കൂട്ടായ്മകൾ ഒത്തൊരുമിച്ച് അനുവർഷം ആചരിക്കുന്ന ക്രൈസ്തവ ഐക്യത്തിന്റെ ആഘോഷമാണിത്. വത്തിക്കാനിൽ ഒരു മാസം മുൻപ് തെയ്സേ എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനം കൂടുകയുണ്ടായി. ഏകദേശം 50,000 യുവജനങ്ങളാണ് ക്രിസ്തുവിലുള്ള ഐക്യത്തിന്റെ മനോഹാരിത വിളിച്ചോതിക്കൊണ്ട് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥനയിൽ ഒത്തുചേർന്നത്. ക്രിസ്തുവിൽ ഏവരും ഒന്നാകുന്ന കൃപാവർഷത്തിന്റെ നിറവും അനുഭവവും ആയിരുന്നു അത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് വ്യക്തിപരമായ വിശുദ്ധിയും സാമൂഹിക നീതിക്കു വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമവുമാണ്. അതാണ് ശരിയായ ദൈവാരാധന എന്ന മീകാ പ്രവാചകന്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചാണ് ഇക്കുറി സഭയ്ക്ക് വാരം ലോകമെമ്പാടും ആചരിക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ക്രൈസ്തവ ഐക്യവേദി ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഒരുക്കിയ പ്രാർത്ഥനകളാണ് ഇത്തവണ ആഗോളതലത്തിൽ ആചരിക്കുന്ന സഭയ്ക്ക് വാരത്തിൽ ഉപയോഗിക്കുന്നത്. അനീതിപരമായ വിവേചനങ്ങളും പീഡനങ്ങളും ക്ഷമയോടെ നേരിട്ടുകൊണ്ട് ഐക്യത്തിനായുള്ള നിശ്ചയ ദാർഢ്യത്തോടെ മുന്നേറണമെന്ന ചിന്തയാണ് പ്രാർത്ഥനകളിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ഇത്തവണ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 25, അതായത് അടുത്ത വെള്ളിയാഴ്ച, വിശുദ്ധ പൗലോസ് അപ്പോസ്തോലന്റെ മാനസാന്തര ദിനത്തിൽ ശ്ലീഹായുടെ നാമത്തിൽ റോമൻ ചുവരിനു പുറത്തുള്ള പുരാതന ബസലിക്കയിൽ സായന പ്രാർത്ഥന നയിച്ചുകൊണ്ടാണ് സഭയ്ക്ക് വാരത്തിന് താൻ സമാപനം കുറിക്കാൻ പോകുന്നത് എന്ന് അറിയിച്ചുകൊണ്ടും വിവിധ സഭാതലവന്മാരും ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രതിനിധികളും അതിൽ പങ്കെടുക്കുമെന്നും പരാമർശിച്ചുകൊണ്ടുമാണ് ത്രികാല പ്രാർത്ഥന സന്ദേശം പാപ്പ ഉപസംഹരിച്ചത്. സഭകളുടെ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിർദ്ദോഷികളും നിരായുധരുമായ സാധാരണക്കാരെ വകവരുത്തുന്ന വിവിധ രാജ്യങ്ങളിലെ കലാപത്തിന്റെ നിർഭാഗ്യകരമായ അന്തരീക്ഷത്തിൽ സംവാദത്തിലൂടെയും ചർച്ചകളിലൂടെയും അക്രമങ്ങൾക്ക് അറുതി വരുത്തുകയും ഈ ദിനങ്ങളിൽ അവിടെല്ലാം സമാധാനപൂർണമാകുന്നതിനും വേണ്ടി ഏവരും പ്രാർത്ഥിക്കണമെന്നും പാപ്പ പ്രത്യേകം അനുസ്മരിപ്പിച്ചു. ഈ രണ്ട് നിയോഗങ്ങൾക്കും വേണ്ടി, ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി കൃപാവരത്തിന്റെ സ്രോതസ്സായ പരിശുദ്ധ കനികാനാഥയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമെന്ന് ചത്തുരത്തിൽ തിങ്ങിനിന്ന ജനങ്ങളോട് പാപ്പ അഭ്യർത്ഥിച്ചു. തുടർന്ന് ഫ്രഞ്ച്, ജർമ്മൻ, പോളിഷ്, സ്പാനിഷ് എന്നീ ഭാഷകളിൽ തന്റെ പ്രഭാഷണത്തിന്റെ ഹ്രസ്വ സന്ദേശം പാപ്പ നൽകിക്കൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തു. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ ഇങ്ങനെ പ്രസ്താവിച്ചു.
In these days we are celebrating the week of prayer for Christian unity. Let us join our prayers to those of our brothers and sisters of all churches and communities.
തുടർന്ന് ജനങ്ങൾക്കൊപ്പം പാപ്പ ത്രികാല പ്രാർത്ഥന ചൊല്ലി.
Angelus Dominum servit Maria.
Et tu concepit Spiritus Sanctus.
Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Jesus.
Sancta Maria, Mater Dei, ora pro nobis peccatoribus.
ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകിക്കൊണ്ടാണ് ത്രികാല പ്രാർത്ഥനയുടെ സമാപനത്തിലേക്ക് പാപ്പ കടന്നത്.
Sit nomen Domini benedictum,
ex hoc nunc et usque in saeculum.
Adiutorium nostrum in nomine Domini,
qui feci caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
തന്നെ കാണുവാനും ശ്രവിക്കുവാനും എത്തിയ എല്ലാ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ടും ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇരുകരങ്ങളും ഉയർത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പാപ്പ ജാലകത്തിൽ നിന്നും പിൻവാങ്ങി. ഫാദർ തദേവോസ് അരവിന്ദത്തിന്റെ ഈ ഗാനം മിൻമിനിയും സംഘവും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈണം പകർന്നത് വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ തൃക്കാല പ്രാർത്ഥനാ പരിപാടിയാണ്.